Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
അതുകൊണ്ട് ഇത് ഇങ്ങനൊരു ചർച്ച അനാവശ്യമാണെന്ന് തോന്നിപ്പോ അല്ല ശരി. ഇത് ആർക്ക് അനാവശ്യമായി തീരുന്നു? തത്വമസി എന്ന് കേൾക്കുമ്പോ ആരുടെ മനസ്സിലാണോ അജ്ഞാന സംശയവിപര്യങ്ങളും ഉണ്ടാകാത്തത്, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ച അനാവശ്യമാണ്. അവിടെ ഈ ചർച്ചയുടെ യാതൊരു പ്രസക്തിയില്ല. അത് ആ വ്യക്തിയിൽ ശാസ്ത്ര സംസ്കാരം ഉണ്ടായാലും ശരി, ഇല്ലെങ്കിലും ശരി, അത് സംസ്കൃത ബുദ്ധി എന്ന് പറഞ്ഞാലും ശരി, പ്രാകൃത ബുദ്ധി എന്ന് പറഞ്ഞാലും ശരി, ഏത് സ്വഭാവത്തിൽപ്പെട്ട അന്ധക്കരണമായാലും ശരി, ഒരാൾക്കത് കേൾക്കുമ്പോൾ മനസ്സിൽ യാതൊരു വികല്പവും ഉണ്ടാകുന്നു. വികല്പം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ അജ്ഞാനവും പാടില്ല. അന്ധബുദ്ധിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വികല്പം ഉണ്ടാകത്തില്ല, പക്ഷെ അജ്ഞാനം കാണുന്നുണ്ട്. ഇനി വിപരീതം ഉണ്ടാകാൻ പാടില്ല. അവിടെ പിന്നീട് വിചാരത്തിന്റെ ആവശ്യമുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ വിചാരമാണ് കാണിക്കുന്നത്. കാരണം ഇത് തന്നെ പലതവണ ഉപദേശിക്കുന്നു. പലതവണ ഉപദേശിക്കുന്നു എന്ന് പറയുമ്പോൾ ഭൂയ ഏവമേ ഭഗവൻ വിജ്ഞാപയതും ചെയ്തു ആവശ്യപ്പെടുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കി തന്നാൽ പറഞ്ഞ കാര്യങ്ങൾ എന്താ ഒന്നുകൂടി മനസ്സിലാക്കാൻ പറയുന്നത്? അതെങ്ങനെ സംഭവിക്കും? വികല്പം വരുന്നു അവിടെ മനസ്സിൽ. അവിടെ ശാസ്ത്ര സംസ്കാരമുള്ളവനും വികല്പം വരും, പ്രാകൃതനും വരും. അപ്പോൾ അവിടെ ഈ വിചാരം ഒഴിവാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ വിചാരം എന്ന് പറയുന്നത് അദ്വൈതം എത്ര കാലം നിലനിൽക്കുമോ അത്രയും കാലം ഈ വിചാരത്തെ നിലനിൽക്കും, അല്ലാതെ ഇത് ഒഴിവാക്കാൻ പറ്റത്തില്ല. അല്ല, മുമ്പ് ഏതോ ഒരു കാലഘട്ടത്തിൽ ആരോ എഴുതി വെച്ച കാര്യങ്ങൾ അത് നമ്മളിന്ന് അദ്വൈതം അദ്വൈതികൾ എന്തിന് ചിന്തിക്കുന്നു, ഈ കാലത്തിൽ ഇതിന് പ്രസക്തിയില്ല എന്ന് അങ്ങനെ പലരും പറയാറുണ്ട്, എഴുതാറും പറയാറുമൊക്കെ ഉണ്ട്. അതൊക്കെ അബദ്ധമാണ്. അതുകൊണ്ടിവിടെ ആ ഒരു ചിന്തയെ വികല്പത്തെ ഇല്ലാതാക്കാൻ വേണ്ടി പറയും. ഇത് മറ്റൊന്ന് അശുദ്ധ ശൂന്യത്തിൽ ഇതെല്ലാം ഇങ്ങനെ പൊട്ടിമുളച്ച് വന്നതാണ് ജീവൻ ഉൾപ്പെടെ. അതുകൊണ്ട് നീ അതാണോ അവനെ നിഷേധിക്കുന്നു, ശ്രുതി തന്നെ നിഷേധിക്കുന്നു. ഭാഷകാരൻ മാത്രമല്ല, ശ്രുതി ആദ്യം പറഞ്ഞു സദേവ സൗമ്യ, അത് കഴിഞ്ഞു അസദേവ രണ്ടാമത് പറഞ്ഞു, എന്നിട്ട് പറയുന്നു കുത ഇതെങ്ങനെ സംഭവിക്കും, അസത്തെന്ന് എങ്ങനെ പറയാൻ പറ്റും, അസത്തിൽ നിന്നുണ്ടാകത്തില്ല, അവനെ നിഷേധിക്കുന്നു. നിഷേധിച്ചാൽ ഒറ്റയടിക്ക് നിഷേധിക്കാൻ പറ്റും. അതല്ല എന്ന് പറഞ്ഞതുകൊണ്ട് പറയണം. ഒരാൾ പറയുന്നു ഇത് എന്തുകൊണ്ട് ശൂന്യമായിക്കൂട, ഉടനെ ഗുരു പറയുന്നു ശൂന്യമല്ല. അശൂന്യമല്ല എന്ന് ഗുരു പറഞ്ഞതുകൊണ്ട് അവന്റെ മനസ്സിലെ വികല്പങ്ങൾ ഒടുങ്ങത്തില്ല, ചിന്തിക്കരുതെന്ന് ആവശ്യപ്പെടാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പറയുന്നതാണ് സത്യം, ഞാൻ പറയുന്നതാണ് ശരി, നീ അതങ്ങ് മനസ്സിലാക്കിയാൽ അതി കൂടുതലൊന്നും നീ ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് മനസ്സിന്റെ വികല്പങ്ങളെ ഇല്ലാതാക്കാൻ പറ്റും. കാരണം അത് കാരണമായിരിക്കുന്ന സംസ്കാരം അവിടെയുണ്ട്. അത് പ്രാകൃതമാകും അല്ലെങ്കിൽ സംസ്കൃതമാകും. ആ സംസ്കാരം ഉള്ളിടത്തോളം കാലം മനസ്സിൽ വികല്പങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ പിന്നെ ദ്വൈത മാർഗത്തെ അവലംബിക്കുന്നു. എന്താണ് മനസ്സിനെ നിരോധിക്കുക? ചിന്തയ്ക്ക് ഇടം കൊടുക്കരുത്. എവിടെയെങ്കിലും ഒരിടത്ത് മനസ്സിനെ ഏകാഗ്രമാക്കി വൃത്തികളെ നിരോധിക്കുക. മനസ്സിന് നേരെ മനസ്സിന്റെ മറ്റു ഭൂമികളിലേക്ക് എത്തിക്കുക, സമാധിയിൽ മനസ്സിനെ എത്തിക്കുക എന്നാ പറ്റും. പക്ഷെ അത് പരിഹാരമല്ല. ഇവിടെ ഭാഷ്യകാരൻ പറയുന്നതനുസരിച്ച് അത് മുക്തിക്ക് ഉതകില്ല. മുക്തിക്ക് സമാധി ഉതകത്തില്ല, പിന്നെയോ ജ്ഞാനമേ ഉതകത്തുള്ളൂ. ആണ് അദ്വൈതയുടെ നിലപാട്. നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന അദ്വൈതമാണ്. അങ്ങനെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറയുന്നു. രണ്ടും ഒന്നാണെന്ന് ധരിച്ചിരിക്കുന്നതുകൊണ്ട് കൂടെ അത് പറയുന്നു. അപ്പോൾ അവിടെ വീണ്ടും വികല്പങ്ങൾ വരും. ഗുരു പറഞ്ഞതുകൊണ്ട് മാത്രം അത് സ്വീകരിക്കത്തില്ല, ചോദ്യം മനസ്സിൽ വരും. അത് തന്നെ വികല്പം എന്ന് പറയുന്നു. അതെങ്ങനെ സംഭവിക്കും, എന്തുകൊണ്ട് ശൂന്യമായിക്കൂടാ, ഇനി ശൂന്യമല്ലെന്ന് പറഞ്ഞാൽ ഉടൻ അതിന് വിപരീതമായി ചിന്ത വരും. അതാണ് അടുത്ത് വീണ്ടും പറയുന്നത്. യത് പുനർ ബീജ ആകാര സംസ്ഥാനം തദ് ബീജ അവയവ വ്യതിരേകേണ വസ്തുഭൂതം എന്ന വൈനാശികയിൽ അഭ്യൂതം ഗീതേ പറയുന്നു. ഈ ബീജനാശം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ ബീജം എന്ന് പറയുന്നത്? അവർ പറയുന്നത് അതിന്റെ ആകൃതി, ആ രൂപം. ബീജാകാര സംസ്ഥാനം എന്ന് പറയുന്നു. സംസ്ഥാനം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് എന്നുള്ള അർത്ഥം കൊടുക്കരുത്. ആ ബീജാകൃതി, ആ ബീജരൂപം, മൊത്തത്തിൽ നമ്മൾ ബീജം എന്ന് പറയുന്ന ഒരു വസ്തു അതാണ്. ഒരു നെൽമണി എടുത്തു കഴിഞ്ഞാൽ അത് കാണുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു, ഓ ഇത് നെൽവിത്താണ്. ഒരു പയറിന്റെ വിത്ത് എടുത്തു കഴിഞ്ഞാൽ അത് കാണുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു, അത് പയർ വിത്താണ്. അത് കാണുമ്പോൾ നമ്മളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന എന്താണ്? അതാണ് ബീജാകാര സംസ്ഥാനം എന്ന് പറയുന്നത്. അതിന് പറയുന്നതാണ് അവർ. അങ്ങനെ എന്തൊരു പ്രത്യേകത അതിനകത്തുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, നമ്മളൊരു നെല്ലെടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നെൽമണിയോ ഒരു പയർ വിത്തോ എടുത്തു കഴിഞ്ഞാൽ അതിനെ അതിൻ്റെ അതിനെ ശകലങ്ങളാക്കി അതിന്റെ അവയവങ്ങളെ പരിശോധിച്ചിട്ടല്ല ഇത് നെല്ലെന്നറിയുന്നത് അല്ലെങ്കിൽ പയറെന്നറിയുന്നു. അങ്ങനൊരു പരിശോധനയുടെ ആവശ്യം ഇവിടെ ഇല്ല. ഇപ്പൊ നെൽവിത്ത് എന്ന് പറയുന്ന അതൊന്നും നമ്മൾ കണ്ടപ്പോ തിരിച്ചറിഞ്ഞത് അതാണ് നെൽവിത്ത്. ഇപ്പൊ സസ്യം ഉണ്ടാകുമ്പോ അത് നശിക്കുന്നോ ഇല്ലയോ അതാണ് ചോദിക്കുന്നത്. അത് നശിക്കുന്നുണ്ടല്ലോ. മറ്റവിടെ എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾ പറയുമായിരിക്കും. അത് രണ്ടാമത് ചിന്തിക്കാം, അത് നശിക്കുന്നു എന്ന് ഞങ്ങൾ സമർത്ഥിക്കും. തൽക്കാലം നെല്ലിൽ തുടങ്ങാം കാണുന്ന ആ ബീജത്തിന്. അങ്ങനെ നമുക്ക് ബീജാകാര സംസ്ഥാനം എന്ന് പേരുണ്ട്. അത് നശിക്കുന്നുണ്ടെന്ന്. സസ്യം ഉണ്ടായപ്പോൾ അത് നശിച്ചില്ലയോ? അത് നശിച്ചു. അപ്പം നാശത്തിൽ നിന്ന് തന്നെ സസ്യം ഉണ്ടായി. ഇതാണോ മഹാവൈനാശികന്മാർ പറയുന്നത്. ഇനി ബീജ അവയവത്തിലേക്ക് എന്നാൽ അവിടെയും അവരിത് തന്നെ പറയും. ശരി, അതിനെ നിങ്ങളൊരു 100 കഷണങ്ങളാക്കുക, അതിന് 1 എടുക്കുക. ശരി, ആ 1 സസ്യം ഉണ്ടായപ്പോൾ ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു? അതും പോയല്ലോ. കാരണം അത് ബീജത്തിന്റെ അവയവമായിരുന്നല്ലോ, സസ്യത്തിന്റെ അവയവമല്ലല്ലോ. നശിച്ചു. അങ്ങനെ നാശത്തിൽ നിന്നാണ് ഉണ്ടായത്. അതിൽ ആദ്യം ആ ബീജത്തെ തന്നെ എടുക്കാം. അതിനെ ബീജമെന്ന് പറയുന്നതിന് പകരം പറയുന്നു ബീജാകാര സംസ്ഥാനം. അത് നശിക്കുന്ന ഒന്നാണ്. അപ്പോ ഇവിടെ ചോദിക്കുന്നത് തദ് ബീജാവയവ വ്യതിരേകേണ വസ്തുഭൂതം ന വൈനാശികയിൽ അഭ്യൂതേ. നിങ്ങൾ ഈ നശിക്കുന്നു എന്ന് പറയുന്ന ഈ സാധനം അത് ഈ അതിന്റെ അവയവങ്ങളിൽ നിന്ന് വേറിട്ട ഒന്നാണോ, അതിനതിന്റെ അവയവങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയുമോ എന്നുള്ള ഒന്നാണോ എന്ന് പറഞ്ഞാൽ, അതിനൊരു 100 ശകലങ്ങളാക്കി മാറ്റിയാൽ പിന്നെ അതവിടെ കാണുമോ? അതിന് നിലനിൽപ്പുണ്ടോ? ഇല്ല. അപ്പോൾ അത് സ്വതന്ത്രമായ നിലനിൽപ്പുള്ള ഒന്നാണോ? അങ്ങനെ അസ്തിത്വമുള്ള ഒന്ന് സസ്യം ഉണ്ടായപ്പോൾ നശിച്ചു എന്നാണോ നിങ്ങൾ പറയുന്നത്? അതവർക്ക് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം അസ്തിത്വമുള്ള ഒന്നിന്റെ നാശം അംഗീകരിക്കാൻ പറ്റില്ല. കാരണം സർവനാശമാണ്. മഹാവൈനാശികന്മാരാണ്. സർവനാശത്തിൽ നിന്നാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്. അതുകൊണ്ട് ബീജാകാര സംസ്ഥാനം ബീജാവയം വ്യതിരേകയാണ് വസ്തുഭൂതം എന്ന വൈനാശികയുടെ അഭ്യൂമത. അവരത് സ്വീകരിക്കുന്നില്ല. ഒന്നിന്റെ അസ്തിത്വം സ്വീകരിക്കുന്നില്ല, ബീജത്തിന്റെ അസ്തിത്വം സ്വീകരിക്കുന്നില്ല. ഇത് അങ്കുര ജന്മനി ഉപമർദ്ദിയത. അവ ചോദിക്കുന്നു, ആ സസ്യം ഉണ്ടായപ്പോ ആ ബീജം നശിച്ചു എന്ന് പറയുന്നു. അപ്പോ അതുവരെ അതുണ്ടായിരുന്നു. ലളിതമായ ചോദ്യങ്ങൾ. നാശം വരെ അതിന്റെ അസ്തിത്വത്തെ നിങ്ങൾ സ്വീകരിച്ചോ? സ്വീകരിച്ചെങ്കിൽ സർവനാശത്തിൽ ആണ് ഇതിന് കാരണമെന്ന് പറയാൻ പറ്റത്തില്ല. നാശത്തിന് മുമ്പ് ഒരു അസ്തിത്വം ഉണ്ടായിരുന്നു. ഇനി മറിച്ച് അധ തത് അസ്ഥി അവയവ വ്യതിരിക്തം വസ്തുഭൂതം തഥാജസതി അഭ്യൂമ വിരോധം. അപ്പോ വൈനാശികന് പറയേണ്ടി വരും, ശൂന്യവാദിക്ക് പറയേണ്ടി വരും, ആ അങ്ങനെ ഒന്ന് ഉണ്ടായിരുന്നു അത് നശിച്ചു, അപ്പോൾ അത് ശൂന്യവാദമല്ല. നാശത്തിന് മുമ്പ് ഒരു വസ്തു ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്ന വസ്തു നശിച്ചു, അതിൽ നിന്ന് വീണ്ടും ഉണ്ടായി എന്നെല്ലാം പറയുമ്പോൾ ശൂന്യവാദം പോയി. അപ്പൊ ശൂന്യത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത് എന്ന് പറയുന്നത് ശരിയാകത്തില്ല. സത്യ അഭ്യൂമ വിരോധം നേരത്തെ പറഞ്ഞ കാര്യം കൂടെ വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് പറയുന്നു അധ സംവൃത്തിയ അഭ്യുഗതം ബീജ സംസ്ഥാന രൂപം ഉമർദ്ധിതയിരി ചെയ്തു. അപ്പൊ അവസാനം ഒരു അദ്വൈതിയുടെ അതേ അടവ് തന്നെ സ്വീകരിക്കുകയാണ്, പതിനെട്ടാമത്തെ അടവ്. അദ്വൈതിയെ സംബന്ധിച്ച് ഉത്തരം മുട്ടുമ്പോഴെല്ലാം പറയുന്ന ഒരു സമാധാനമുണ്ട്, എന്താണോ മായ. സമാധാനം പറയാൻ പറ്റിയില്ലെങ്കിൽ പറയാം അത് മായ, മായ എന്തോ അത് പിടികിട്ടാത്ത കാര്യം, അപ്പം നിനക്കും പിടിയില്ല എനിക്കും പിടിയില്ല. അതുപോലെ സംവൃത്തിയ, അതിന് ബൗദ്ധ സാഹിത്യത്തിൽ പറയുന്ന പേരാണ് സംവൃത്തി. ഇതുപോലെ ഉത്തരം മുട്ടുമ്പോൾ അവരെ പ്രയോഗിക്കുന്ന ഒരു സാധനം സംവൃത്തിയ അഭിവഗതം ബീജ സംസ്ഥാനം പറയുന്നു. ആ ബീജ ആകാരം എന്ന് പറയുന്ന അതുണ്ടല്ലോ, അങ്ങനെ ഒന്ന് ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്, പക്ഷെ അത് ഭ്രാന്തി, ഭ്രാന്തി കൊണ്ട് സ്വീകരിക്കും, സത്യമായിട്ടല്ല. അപ്പോ ആ ബീജാകാര സംസ്ഥാനം എന്ന് പറയുന്ന ആ ഭ്രാന്തി അത് നശിച്ചു. അപ്പൊ സത്യമായി ഉണ്ടായിരുന്നു നശിച്ചൊന്നും വരുന്നില്ല. ആ ശൂന്യത്തിൽ ഭ്രാന്തിയുണ്ട് എന്ന് പറയാം. അദ്വൈതി പറയും പോലെ ബീജ സംസ്ഥാനം ഊർജ്ജിതയിൽ ചെയ്ത് കെ എം സംവൃതി നാമ ശരി, നിങ്ങൾ അങ്ങനെ അവിടെ സംവൃതി എന്ന് പറയുന്ന ഒന്ന് സ്വീകരിച്ചല്ലോ, എന്താണ് ഈ സംവൃതി? ശൂന്യവാദിയോട് അദ്വൈതി ചോദിക്കുകയാണ്, ഹിമസോ അഭാവ ഉദഭാവ, അത് അഭാവമാണോ ഭാവമാണോ? യദ്യഭാവോ, ആ അതിന് നമ്മൾ, കാരണം അവർക്ക് അഭാവമായി സ്വീകരിക്കേണ്ടി വരും, കാരണം സർവശൂന്യമാണ്, ശൂന്യമല്ലാതെ ഒന്നിനെ സ്വീകരിക്കാൻ പറ്റില്ല. സമൃദ്ധി എന്താണ്? സമൃദ്ധി എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞു, ഒരു ഭ്രാന്തി. അത് ഭാവമാണോ അഭാവമാണോ? അഭാവമാണെന്ന് പറഞ്ഞാൽ പിന്നെ ഇതുവരെ ദൃഷ്ടാന്ത അഭാവ യുക്തിയില്ല, ദൃഷ്ടാന്തമില്ലെന്ന് പറഞ്ഞാൽ യുക്തിയില്ല. അങ്ങനെ അഭാവത്തിൽ നിന്ന് ഒരു ഭാവം ഉണ്ടാകുന്നു. സമൃദ്ധി അഭാവമാണ്, അപ്പോൾ ആ സമൃദ്ധി രൂപത്തിലുള്ളതാണ് ബീജ സംസ്ഥാനം. അതിൽ നിന്ന് സസ്യം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിപ്പോ? അഭാവത്തിൽ നിന്ന് സസ്യം ഉണ്ടായി. ശരി, അതിനൊരു ദൃഷ്ടാന്തത്തെ എടുത്ത് എവിടെയെങ്കിലും അഭാവത്തിൽ നിന്ന് ഒരു ഭാവം ഉണ്ടായിരുന്നു, യുക്തിയില്ല. യുക്തി ദൃഷ്ടാന്തം ഉണ്ടെങ്കിൽ യുക്തിയുള്ളു. സർവത്ര യുക്തി എന്ന് പറയുന്നത് ദൃഷ്ടാന്തത്തെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. ശങ്കരാചാര്യർ പറയുന്നു രജ്ജുസർപ്പം, ദൃഷ്ടാന്തം പറയുന്ന എന്താണ് അതിന്റെ അർത്ഥം? ഞാൻ പറയുന്ന കാര്യത്തിന് ഒരു യുക്തിയുണ്ട്. പ്രമാണവും യുക്തിയും രണ്ടിനുണ്ടാണ്. പ്രമാണം എന്ന് പറയുമ്പോൾ ഞാനിത് കാണുന്ന പ്രത്യക്ഷം, ഇവിടെ എനിക്ക് എന്റെ ഇന്ദ്രിയങ്ങൾ പ്രമാണമായിരിക്കുന്നു, അല്ലെങ്കിൽ എന്റെ ഇന്ദ്രിയങ്ങളും ഞാൻ കാണുന്ന ഈ വസ്തുവുമായിട്ടുള്ള ബന്ധം അത് പ്രമാണമായിരിക്കുന്നു, അല്ലെങ്കിൽ ഈ ഇന്ദ്രിയങ്ങളെ കൂടെ ഈ വസ്തുവിനെ വെളിപ്പെടുത്തി തരുന്ന ആ മനസ്സ് അത് പ്രമാണമാണ്, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ മനസ്സ് ഇതെല്ലാം കൂടെ കൂടി ചേർന്ന് ഇത് പുസ്തകമാണ്, നിന്റെ ഉള്ളിലുണ്ടായ അറിവ് അത് പ്രമാണമാണ്, ഇതൊക്കെ പ്രമാണങ്ങളാണ്. പ്രത്യക്ഷ അനുമാനം അപമാനം ശബ്ദം അർത്ഥാബുദ്ധി അനുപലബ്ധി എന്നിങ്ങനെ പലതരത്തിൽ പറയുന്നു. യുക്തി അതല്ല. യുക്തി എന്ന് പറയുന്നത് ഒരു കാര്യം പറയുമ്പോൾ അതിനെ മറ്റൊരു സ്ഥലത്ത് സമർത്ഥിക്കുന്നു. ഞാനൊരു സിദ്ധാന്തം പറയുമ്പോൾ ആരോടാണോ പറയുന്നത്, പറയുന്നവനും കേൾക്കുന്നവനും രണ്ടുപേർക്ക് സമ്മതമായ മറ്റൊരു സ്ഥലത്ത്, മൂന്നാമതൊരു സ്ഥലത്ത് അതിനെ സമർത്ഥിക്കുന്നു. അങ്ങനെ യുക്തി എന്നുവെച്ചാൽ ദൃഷ്ടാന്തം എന്നർത്ഥം. അതാണ് ഇവിടെ ഇപ്പോൾ മൃത്തികാ ദൃഷ്ടാന്തം. ഒരു കാരണത്തിൽ നിന്നും അത് പ്രമാണമല്ല, പറയണ ഒരു കാരണത്തിൽ നിന്നും ഒരു കാര്യം ഉണ്ടായാൽ ആ കാര്യം കാരണം തന്നെ, ഇതൊരു സിദ്ധാന്തം. അങ്ങനെ ഞാനൊരു സിദ്ധാന്തം പറയുമ്പോൾ കേൾക്കുന്നവനത് ബോധ്യപ്പെടും. അവന് ബോധ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അവന് മനസ്സിലാക്കുന്ന ഒരു രണ്ടു കൂട്ടർക്ക് സമ്മതമായ ഒരു സ്ഥാനം അവന് കാണിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നു മൃത്തിക. ദൃഷ്ടാന്തമായി പറയുന്നു, മൃത്തികയിൽ നോക്കുക, ആ മൃത്തിൽ നിന്ന് പാത്രമുണ്ടായി. അപ്പൊ പാത്രം മൃത്ത് തന്നെ. ഇത് പറയുന്നയാളിനും കേൾക്കുന്ന ആളിനും ഇത് നിഷേധിക്കാൻ പറ്റത്തില്ല. ദൃഷ്ടാന്തം ഇപ്പോഴും പ്രാപഞ്ചികമായി, ഈ പ്രപഞ്ചത്തിൽ നിന്നായി, അത് പ്രത്യക്ഷം തന്നെ ആയിരിക്കണമെന്നില്ല. അല്ലാതെയും വരാം, സാധാരണഗതി പ്രത്യക്ഷമായി ഒന്നിനെ തന്നെ കാണിക്കുന്നു. അപ്പൊ ദൃഷ്ടാന്തം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞത് യുക്തിയുക്തമാണ് എന്ന് പറയുന്നു. അനുമാനത്തിലൂടെയും ദൃഷ്ടാന്തങ്ങൾ എടുക്കാറുണ്ട്. സാധാരണ യുക്തിവാദം, യുക്തിവാദി എന്ന് പറയുന്നവരെന്താണ്, അവര് പ്രത്യക്ഷമായതിനെ മാത്രം, പ്രത്യക്ഷ ദൃഷ്ടാന്തങ്ങളെ മാത്രം സ്വീകരിക്കുന്നവരാണ്. പക്ഷെ യുക്തിന് പ്രത്യക്ഷ ദൃഷ്ടാന്തം തന്നെ വേണമെന്നില്ല, പ്രത്യക്ഷമല്ലാത്ത കാര്യങ്ങൾ ദൃഷ്ടാന്തമായിട്ട് എടുക്കാം. അപ്പൊ ഇവിടെ പറയുന്നു, നിങ്ങൾ പറയുന്ന കാര്യത്തിന് യുക്തിയുണ്ടോ, ദൃഷ്ടാന്തമുണ്ടോ, ഒരു സ്ഥലം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? ശൂന്യതയിൽ നിന്നൊരു വസ്തു ഉണ്ടായത് ഞാൻ പറയുന്ന സിദ്ധാന്തത്തിന് കാണിക്കാൻ സ്ഥലമുണ്ട്. സത്തിൽ നിന്ന് കാര്യമുണ്ടായി, അതിന് മൃത്തിക, അതാണ് ദൃഷ്ടാന്തം. മൃത്തിക സത്താണ്, കാര്യം അതിൽ നിന്നുണ്ടായി. നിങ്ങൾ പറയുന്നതിനൊരു ദൃഷ്ടാന്തം പറയുക. ദൃഷ്ടാന്തം പറഞ്ഞാൽ യുക്തിയില്ല, യുക്തിയില്ലെങ്കിൽ സ്വീകരിക്കാൻ സാധ്യമല്ല. അപ്പോൾ അത് തള്ളിക്കളി. അവസാനം ഭാഷകാരൻ തന്റെ ദൃഷ്ടാന്തം പറയും. രജ്ജുസർപ്പ ദൃഷ്ടാന്തം അവർക്ക് പറയാൻ പറ്റത്തില്ല. കാരണം രജ്ജുസർപ്പ ദൃഷ്ടാന്തത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സത്തിനെ സ്വീകരിക്കേണ്ടി വരും. അത് ശൂന്യവാദികൾക്ക് അത് സ്വീകരിക്കാൻ പറ്റത്തില്ല. കാരണം അവിടെ ഭ്രാന്തിക്കൊരു ആധാരമുണ്ട്. എന്താണ്? കയർ. കയറിലാണ് സർപ്പഭ്രാന്തി. അപ്പൊ സത്തിലാണ് ഭ്രാന്തി എന്ന് അവർക്ക് അംഗീകരിക്കേണ്ടി വരും. അതല്ല, അതവർ സ്വീകരിക്കുന്നു. പിന്നെന്താ ദൃഷ്ടാന്തം? ഈ ഭ്രാന്തി എന്ന് പറയുന്നത് അഭാവം എന്ന് അവർക്ക് പറയാൻ പറ്റും. സത്തെന്ന് പറയാൻ പറ്റത്തില്ല. സത്തിൽ ഭ്രാന്തി എന്ന് സ്വീകരിക്കാൻ പറ്റത്തില്ല. അഭാവത്തിൽ ഭ്രാന്തി എന്ന് പറഞ്ഞാൽ പറയുക, എവിടെ അഭാവത്തിൽ ഭ്രാന്തി ഉണ്ടായത്? ആ ഭ്രാന്തി തന്നെ സ്വയം അഭാവം എന്ന് പറയുന്നത് എവിടെയാണ്? അതൊന്നും സമാനം പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് ശൂന്യവാദം നിലനിൽക്കത്തില്ല. പിന്നെ വെറുതെ ആൾക്കാർ പറയും, ഇങ്ങനെയെല്ലാം പൂർവികന്മാർ ആചാര്യന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട് എന്നൊന്നും മനസ്സിലാക്കാത്ത ആധുനിക മന്ദബുദ്ധിജീവികൾ, അവർ പറയും എന്താണ്, ആ ശൂന്യത്തിൽ നിന്നാണ് ഉണ്ടായത്. എന്താ ശൂന്യം? ഒന്ന് ബൗദ്ധന്മാർ തന്നെ പിന്നീട് മാധ്യമകാരികയിലും ഒന്നും വന്നപ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്ക് അവർക്ക് സമാധാനം പറയാൻ കഴിയാമെന്ന് അവരുടെ ശൂന്യവാദത്തെ അവർ പരിഷ്കരിച്ചു. അപ്പൊ അവർ പറഞ്ഞത് സത്തല്ല, അസത്തല്ല, സത്തത സത്ഭയവുമല്ല, സത്തഭയ വിലക്ഷണമല്ല, ഇങ്ങനെല്ലാം പറഞ്ഞിട്ട് അവസാനം അത് ഈ അദ്വൈതി പറയുന്ന സ്ഥലത്ത് തന്നെ എത്തിച്ചേർന്നു ശൂന്യവാദം. ഈ പറയുന്നത് ശൂന്യവാദം എന്ന് പറയുന്നത് ശങ്കരാചാര്യർക്ക് മുമ്പുള്ളതാണ്. അത് ശങ്കരാചാര്യരുടെ വാദത്തിന്റെ മുമ്പിൽ പരാജയപ്പെട്ടു പോയതാണ്. അങ്ങനെയാണ് ശങ്കരാചാര്യ അദ്വൈതത്തെ സ്ഥാപിച്ചത്. അപ്പോൾ ഈ ശങ്കരാചാര്യം നിഷേധിച്ച എല്ലാവരും, പ്രധാനമായും ശങ്കരാചാര്യം നിഷേധിച്ച ഒന്ന് ന്യായവൈശേഷി, പിന്നെ മറ്റൊന്ന് ബൗദ്ധ, ഇവർ രണ്ടുപേരെയാണ് കൂടുതൽ നിഷേധിച്ചിട്ടുള്ളത് ഭാഷയിൽ. ഇവർ രണ്ടുപേരും ശങ്കരാചാര്യർക്ക് ശേഷം അവർ ചിന്തിച്ച് ചിന്തിച്ച് അവസാനം ഇവർ രണ്ടു കൂട്ടരും അദ്വൈതികളായി. ഇന്ന് ശൂന്യവാദം എന്ന് പറഞ്ഞാലും അദ്വൈതം തന്നെ. ന്യായവൈശേഷികന്മാരും അവസാനം നവ്യന്യായത്തിൽ അവരിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അവസാനം അനർവചനീയത്തിൽ എന്ന് പറയുമ്പോൾ അത് ശങ്കരാചാര്യർ പറയുന്നിടത്ത് തന്നെ എത്തിച്ചേരും. എതിർത്തിട്ട് അവസാനം ആ വഴിക്ക് തന്നെ വന്നു. യുക്തിയിലൂടെ ചിന്തയിലൂടെ അവിടെ എത്താൻ പറ്റും, അല്ല ഈ പറയുന്നിടത്തൊന്നും നിൽക്കാൻ പറ്റത്തില്ല. അത് പിൽക്കാലം സംഭവിച്ചാണ്. ഇവിടെ ശങ്കരാചാര്യർ പറയുന്നു അത് ശരിയാവത്തില്ല. ദൃഷ്ടാന്ത അഭാവ അഥഭാവ. അപ്പൊ പിന്നെ എന്താണ് ഈ സമൃദ്ധി? അത് അഭാവം അല്ലെങ്കിൽ പിന്നെ ഭാവമായിരിക്കും. ഭാവം ഒന്ന് സ്വീകരിച്ചു കഴിഞ്ഞാലോ തഥാപി നാഭാവ അതങ്കുരോത്പത്തി. അപ്പൊ എന്ത് പറയേണ്ടി വരും? ആ ബീജ സംസ്ഥാനം, ബീജ സംസ്ഥാനം, ആ ബീജ ആകാര സംസ്ഥാനം എന്ന് പറയുന്ന അത് ഭാവവസ്തുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഥാപി നാഭാവ അതങ്കുരോത്പത്തി, അഭാവത്തിൽ നിന്ന് അങ്കുരം ഉണ്ടായില്ല, ശൂന്യവാദം പോയി. മറിച്ച് ബീജ അവയവേഭ്യോഹ്യ അങ്കുരോത്പത്തി, അത് ഞങ്ങളും സമ്മതിക്കുന്നു. അദ്വൈതി പറയുകയാണ് ആ ബീജം നശിച്ചിട്ട് തന്നെയാണ് അങ്കുരം ഉണ്ടായത്. അങ്കുരം ഉണ്ടായപ്പോൾ ബീജം നശിച്ചു, അതിലൊത്ര വ്യത്യാസമുണ്ട്. പക്ഷെ നിങ്ങൾ കാണുന്ന ആ നെൽവിത്ത് നശിച്ചെങ്കിലും അവിടെ ശേഷിച്ചതുകൊണ്ടെന്താണ് അതിന്റെ അവയവങ്ങൾ, അതിന്റെ അംശങ്ങൾ, ആ അംശങ്ങളിൽ നിന്നാണ് ഉണ്ടായത്. അംശങ്ങൾ എന്താ? അത് ഭാവമാണ്. അത് നശിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ അംശങ്ങളിൽ, അതിന്റെ അംശങ്ങളിൽ, അങ്ങനെ ആ ബീജത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ ഭാവങ്ങളിൽ നിന്നാണ് ഈ സസ്യം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഭാവത്തിൽ നിന്നാണ്, അഭാവത്തിൽ നിന്നല്ല. അങ്ങനെയാണെങ്കിൽ ഈ സൃഷ്ടി ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, സൃഷ്ടിയെ കുറിച്ച് പറയുന്നുണ്ട് വിശദമായി. ഈ പഞ്ചഭൂതങ്ങളിവിടെ പ്രകടമായത് ഒരു അഭാവത്തിൽ നിന്നല്ല, ഭാവത്തിൽ നിന്നാണ്, സത്തിൽ നിന്നാണ്. അതുകൊണ്ട് ശ്രുതി തന്നെ ചോദിക്കുന്നു, അസത്തിൽ നിന്ന് ഇതുണ്ടായി എന്ന് എങ്ങനെ പറയാൻ കഴിയും? പക്ഷെ അസത്ത് എന്നുള്ള ശബ്ദം ഉപയോഗിക്കുന്നതിന് ദോഷമുണ്ട്. അദ്വൈതത്തിൽ അസത് ശബ്ദം ഉപയോഗിക്കും. അവിടെ എന്താണ് പറയുന്നത്? അസത്ത് എന്ന് വെച്ചാൽ ഒരു അവ്യാകൃത രൂപം, എന്നുവെച്ചാൽ അത് ഇതെല്ലാം അവിടെ ഉണ്ട് പക്ഷെ ഒന്നും പ്രകടമാകുന്നില്ല. മണ്ണ് അത് പാത്രത്തിന്റെ അവ്യാകൃത രൂപമാണ്. പാത്രത്തിന്റെ അവ്യാകൃത രൂപം എന്ന് പറഞ്ഞാൽ അതവിടെ ഉണ്ടായിരുന്നു, അവ്യാകൃത രൂപം. ഇതില്ലാത്തതാണോ? അതവിടെ ഉണ്ട്, പക്ഷെ അതിനെ വ്യാകൃതമായി. അപ്പൊ ആ മണ്ണിനെ നമുക്ക് അസത്തെന്ന് പറയാം, സത്തെന്നും പറയാം, രണ്ട് ശബ്ദം ഉപയോഗിക്കാം. സത്തെന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? കേവലം അത് കാരണമാണ്, കാര്യമായ പാത്രത്തിന് കാരണമാണ്. അത് അസത്തെന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം? ഈ കാര്യമായ ഇത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. വേറെ ദൃഷ്ടാന്തം പറയും, ശിലയുടെ ശില്പത്തിന്റെ ദൃഷ്ടാന്തം. ശില എന്ന് പറയുന്ന ശില്പത്തിന്റെ അവ്യാകൃത രൂപം എന്ന് പറഞ്ഞാൽ ആ ശില്പം ശിലയിൽ ഉണ്ടായിരുന്നു ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ മണ്ണിൽ പാത്രം ഉണ്ടായിരുന്നു, പക്ഷെ അത്